Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Adyate Shlokatle Sadvastu Vine Prakashapaditi. പ്രത്യയാഹ പ്രതീതികൾ ചിത്തവൃത്തികൾ വികാരങ്ങൾ എല്ലാ വികാരങ്ങളും ഉള്ളില് തോന്നണത് അതിനു പുറകില് സദ്വസ്തു ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പോലും പറയാൻ പറ്റില്ല. എനിക്ക് എന്നെ അറിയില്ല എന്ന് പറയണമെങ്കിൽ തന്നെ എങ്ങനെ പറയും? ഞാനുള്ളത് കൊണ്ടല്ലേ പറയണത്? 10 ദിവസം വേദാന്തം കേട്ടിട്ട് എനിക്ക് എന്നെ അറിയില്ല എന്ന് പറയണു. പക്ഷെ 10 ദിവസം വേദാന്തം കേട്ടിട്ട് മൈക്ക് എനിക്ക് എന്നെ അറിയില്ല എന്ന് പറയണില്ല. ഇവിടുത്തെ ടേബിളോ ചെയറോ ഒന്നും പറയില്ല. അവർക്ക് അറിയും അറിയില്ല രണ്ടുമില്ല, അവരും ജഡം. അറിയും എന്നും അറിയില്ല എന്നും രണ്ടും ചൈതന്യമാണ് പറയണത്. അപ്പോ സന്തം വിഹായ കിംനു, ആ സത്ത് ഉള്ളതുകൊണ്ടാണ് എല്ലാ പ്രതീതികളും. പ്രതീതി എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഒക്കെ പ്രവർത്തനമാണ് പ്രതീതി. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മാറ്റി നിർത്തിയാൽ ശുദ്ധമായ അനുഭവം. നമ്മളിപ്പോ ലോകത്തിനെ അനുഭവം, പ്രപഞ്ചത്തിനെ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ അനുഭവമല്ല ഇത്, ഇത് പ്രതീതി. അനുഭവം വേറെ, പ്രതീതി വേറെ അല്ലേ? ഒരു കേടുവന്ന കണ്ണാടിയില് മുഖം കണ്ടാൽ, അല്ലെങ്കിൽ ഈ പൊന്തി നിൽക്കുന്ന കണ്ണാടി അതിന് മുഖം കണ്ടാൽ മുഖം വികൃതമായിട്ട് കാണും. നീണ്ടിട്ടോ വളഞ്ഞിട്ടോ ഒക്കെ കാണും. നമ്മളുടെ മുഖം തന്നെയാണ് കാണുന്നത് എന്നുള്ളത് വാസ്തവം. പക്ഷെ ശരിയായ കാഴ്ചയാണോ? കണ്ണാടിക്കനുസരിച്ചുള്ള കാഴ്ച, പ്രതീതി. അതേപോലെയാണ് ഇപ്പൊ ലോകത്തിനെ കാണുന്നത്. ഇത് ശരിയായ കാഴ്ചയല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്നതാണ് ഇപ്പോഴത്തെ ലോകം. എത്ര ഇന്ദ്രിയങ്ങൾ ഉണ്ടോ അതിനനുസരിച്ച് ലോകം. നമുക്കിപ്പോ കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതിനെ നമ്മൾ ലോകം എന്ന് പറയുന്നു. ചില ജീവികളുണ്ട്, ഏകകോശ ജീവികളൊക്കെ ഉണ്ട്, ഒരു ഇന്ദ്രിയം മാത്രമുള്ള ജീവികളുണ്ട്, ഇന്ദ്രിയാനുഭവം നമ്മളെ പോലെ ഇല്ലാത്ത ജീവികളുണ്ട്, അവർക്ക് നമ്മളെ പോലെയല്ല ലോകം. സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട്, സസ്യങ്ങൾ നമ്മളെ പോലെ ഒരു ലോകം അനുഭവിക്കണില്ല, അവരുടെ ലോകമേ വേറെ. അപ്പൊ ഇവിടെ ആര് കാണുന്ന ലോകമാണ് സത്യം? നമുക്ക് 5 ഇന്ദ്രിയമുള്ളത് കൊണ്ട് ഇങ്ങനെ. ഇനി 6ാമതൊരു ഇന്ദ്രിയം കൂടെ കിട്ടിയാലോ ചിലപ്പോ വേറെ വലതും ഒക്കെ അനുഭവപ്പെടും അല്ലെ. അപ്പൊ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ചുള്ള പ്രതീതിയാണോ ഇപ്പൊ കാണുന്നത്? അപ്പൊ ഈ പ്രതീതി ഉണ്ടാവാൻ കാരണം എന്താ? അതിനു പുറകിൽ സത്യത്തിനെ 5 കാണിക്കണം. ഇപ്പോ സത്യം ആത്മ സത്ത്, അതിനൊരിക്കലും നാശമില്ല, സദാ ശാശ്വതമായി ഉള്ള വസ്തു. അതുകൊണ്ടാണ് ആർക്കും അവരവർ ഇല്ലാതാവുന്നോ മരിക്കുന്നോ തോന്നാത്തത്. എത്ര മരണം കണ്ടാലും തോന്നണില്ല അല്ലെ. എത്ര മരണം കണ്ടാലും അവര് മരിക്കും എന്ന് ആർക്കും തോന്നണില്ല. കാരണം മരണമില്ല, അതിനൊരിക്കലും ഇല്ലാതാവാൻ പറ്റില്ല. ഉള്ള വസ്തുവാണത്. ഉള്ള വസ്തു എങ്ങനെ ഇല്ലാതാവും? ഇല്ലാത്ത വസ്തു ജനിക്കുകയും ഇല്ല, ഉള്ള വസ്തു ഇല്ലാതാവും ഇല്ല എന്നുള്ളത് ഒരു സിമ്പിൾ ഫാക്ട്. അതിന് ശാസ്ത്രം ഒന്നും വേണ്ട. എല്ലാവർക്കും അവരവരിൽ തന്നെ ഈ ഒരു ഉറപ്പുണ്ട്, നല്ല ഉറപ്പ് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് ഇത് പറയാൻ കാരണം എനിക്ക് ഇതൊക്കെ പിന്നീട് ഓർമ്മ വന്നതാണ്. ഒരു 8 വയസ്സ് 9 വയസ്സുണ്ടാവും. ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ കുറേ മരണം നടക്കണം, അതിനേക്കാളും ചെറിയ പ്രായമായിരിക്കും ചിലപ്പോ, വയസ്സൊന്നും ഓർമ്മയില്ല. അപ്പൊ രണ്ടുപേര് തമ്മിൽ വർത്തമാനം പറയണം വീട്ടിലുള്ളവര്. ഒരാള് മറ്റേ ആളോട് പറയണു, മരിച്ചു കഴിഞ്ഞാ എന്ത് സംഭവിക്കണു എന്ന് ചോദിച്ചു. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാ എന്ത് സംഭവിക്കണു? ഇല്ലാതാവണു. സിമ്പിൾ എക്സ്പ്ലനേഷൻ, ഇല്ലാതാവണു എന്ന് പറഞ്ഞു. ഇത് ചെവിയിൽ വീണു, ഞാൻ എന്തോ ചെയ്തോണ്ടിരിക്ക, ചെവിയിൽ വീണ ഉടനെ ഇല്ലാതാവുക എന്നുള്ളത്, ഞാൻ ഇല്ലാതാവുക. ഇത് എത്ര ആലോചിച്ചിട്ടും ഞാനിപ്പോ ഉണ്ടല്ലോ, ഈ ഉള്ള ഞാൻ ഇല്ലാതാവുക എന്ന് വെച്ചാൽ ഇല്ലാതാവുക എന്ന് ആലോചിച്ചാലും പിന്നെ ഇരുന്നിട്ടല്ലേ ആലോചിക്കണത്. ഇല്ലാതാവുക എന്നുള്ള ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിക്കാനേ പറ്റിയില്ല. ഇല്ലാതാവുക എന്ന് എങ്ങനെ സാധിക്കും? ഇല്ലാതാവാൻ എങ്ങനെ? അന്നൊന്നും ഈ ഗീതാശ്ലോകമൊന്നും കേട്ടിട്ടൊന്നുമില്ല. ഭഗവത്ഗീത തന്നെ കേട്ടിട്ടില്ല. പിന്നീടാണ് ഗീതയിൽ കണ്ടത്, നാസതോ വിദ്യതേ ഭാവഹ നാഭാവോ വിദ്യതേ സതഹ ഉഭയോരവിദുഷ്ടോന്തസ്ത്വനയോഹോ തത്വദർശിഭിഹി. അന്നത് വ്യക്തമായിട്ട് തെളിഞ്ഞു, ഇല്ലാതാവാൻ പറ്റില്ല എന്നാണ്. നീ ആത്മാന്നോ ബ്രഹ്മമെന്നോ ഗീത എന്നോ ഉപനിഷത്തോ ഒന്നും കേട്ടില്ല, പക്ഷെ ഈ വാക്ക് ഇല്ലാതാവുക എന്ന് കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്ങനെ ഇല്ലാതാവും? ഞാനുണ്ടല്ലോ. ഉള്ള വസ്തു ഇല്ലാതാവുക എന്ന് വെച്ചാൽ ഞാൻ ഇല്ലാതാവുന്ന ഒരു സ്ഥിതി ആലോചിക്കാൻ വയ്യ. സാധ്യമല്ല എന്നുള്ള ഉറപ്പാണത്. അപ്പോ സത്തിന് അസത്താവാൻ സാധ്യമേ അല്ല. സത്തിന് അസത്താവാൻ സാധ്യമല്ലെങ്കിൽ അസത്ത് ഒരിക്കലും ശാശ്വതമായ ഉണ്മയും ഉണ്ടാവില്ല അസത്തിന്. ആ സത്ത് നമ്മളുടെ ഹൃദയത്തിൽ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനുഭൂതി സ്വരൂപമായിട്ടിരിക്കുന്നു. അനുഭവപ്പെടുന്നു എന്ന് പറയാൻ പാടില്ല, അനുഭവിക്കണ ഒരാളില്ല അതിന്. അത് അനുഭൂതിയെ സ്വരൂപമായിട്ടിരിക്കുന്നു സത്ത്. അതിന്റെ ബഹിപ്രകാശനത്തിനെയാണ് ഇന്നലെ പറഞ്ഞത് സ്ഫൂർത്തി എന്ന് പറഞ്ഞത്. ആ സത്തിന്റെ ബഹിപ്രകാശനമാണ് സ്ഫൂർത്തി. ഉള്ളിലുള്ള ആത്മാവിന്റെ ബഹിപ്രകാശനം, പുറമേക്കുള്ള പ്രകാശനമാണ് അഹം അഹം അഹം, ഞാൻ 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 എന്ന് സകല പ്രാണികളുടെ ഉള്ളിലും സ്പന്ദിക്കുന്നത്. യാ തിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാഹ ഭാന്തിസ്വതോ അചേതനാഹ താം ഭാസീഹി പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. ആചാര്യസ്വാമികൾ മനീഷാ പഞ്ചകത്തില് ഏഷാ മനീഷാ മമ അവിടെ മാത്രമേ പറഞ്ഞുള്ളൂ, എന്റെ അനുഭവം എന്നാണ്. എന്താ അനുഭവം എന്ന് വെച്ചാൽ സ്ഫൂർത്തിം സദാഭാവയൻ, സകല പ്രാണികളുടെ ഉള്ളിലും, ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ, അമീബ മുതൽ ബ്രഹ്മാവ് വരെ, സകല പ്രാണികളുടെ ഉള്ളിലും അഹം അഹം ഇതി അന്തസ്ഫുടാഗൃഹ്യത്തെ എന്നാണ്. ഞാൻ ഞാൻ എന്നീ രീതിയില് അതീവ സ്ഫുടമായിട്ട് സുവ്യക്തമായിട്ട് ഏതൊന്നു ഗ്രഹിക്കപ്പെടുന്നുണ്ടോ, ബ്രഹ്മാദി പിപീലികാന്ത തനുഷു, ബ്രഹ്മാദി പിപീലിക അന്ത തനുഷു, ബ്രഹ്മാവ് ആരംഭിച്ച് പിപീലിക എന്നുള്ളതിനെ നമ്മൾ വേണമെങ്കിൽ അമീബ എന്ന് പറഞ്ഞോളാം. ഏറ്റവും സൂക്ഷ്മമായ ഏകകോശ ജീവി വരെ സകല പ്രാണികളുടെ ഉള്ളിലും അഹം ഇതി സ്ഫുടാഗൃഹ്യത്തെ, ഞാൻ ഞാൻ എന്ന രീതിയിൽ സ്ഫുടമായി ഗ്രഹിക്കപ്പെടുന്നുണ്ടോ, യത് ഭാസ അതുള്ളത് കൊണ്ട് ശരീരം മനസ്സ് ബുദ്ധിയൊക്കെ പ്രവർത്തിക്കണം അതിന്റെ സാന്നിധ്യ മാത്രത്തിൽ. യസ്യ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധിയ വിഷയേഷു സ്വകീയേഷു വർത്തന്തെ പ്രേരിതാ ഇവ. അതുള്ളപ്പോ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കണം. ഒരു ശരീരത്തിലേക്ക് നോക്കുമ്പോ, കണ്ണിലേക്ക് നോക്കുമ്പോ അതിനകത്ത് ഇതിന്റെ സ്ഫൂർത്തി കാണാം. ഉപനിഷത്ത് തന്നെ അങ്ങനെയാ പറയണം, കണ്ണിൽ കാണുന്ന പുരുഷൻ. അപ്പോ ആ സ്ഫൂർത്തിയെ, ആ സ്ഫൂർത്തിയുടെ മൂലസ്ഥാനമാണ് സ്വരൂപം. ആ സ്ഫൂർത്തി മനോമണ്ഡലത്തിലെ ചിത്തവൃത്തിയായിട്ട് പെരുകണു. ഈ സ്ഫൂർത്തി മനസ്സിന്റെ പ്ലെയിനില്, മനസ്സിന്റെ മണ്ഡലത്തില് തോട്ട് വേവ്സ് ആയിട്ട്, ചിത്തവൃത്തികളായിട്ട് പെരുകി വരണു. അത് ചിത്തവൃത്തികളായി പെരുകി ക്രമേണ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചമായി പെരുകി കാണുന്നു. അതാണ് ബ്രഹ്മൈവ അഹം ഇതം ച ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. വിസ്താരമാണ് ഈ വിസ്താരത്തിന്റെ സാരം. എന്താണ് അഹം? സാരം അഹം ആണ്, വിസ്താരം പ്രപഞ്ചം. സാരമായിട്ടുള്ളത് അഹംബോധവും വിസ്താരം പ്രപഞ്ചവും. അപ്പൊ പ്രപഞ്ചം ചിത്തവൃത്തിയായിട്ട് ചുരുങ്ങും, ചിത്തവൃത്തി ക്രമേണ ആത്മാവായിട്ട് ചുരുങ്ങും, സ്വരൂപമായിട്ട് ചുരുങ്ങും. അപ്പൊ ആത്മസ്വരൂപത്തിലുള്ള നിഷ്ഠ, സാക്ഷാത്കാരം, അതിനുള്ള ക്ലൂ, അതിനുള്ള ഒരു സൂചനയാണ് ഇന്നലെ തന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ഒരു നേരം പോക്കായിട്ട് ചെയ്യാം. സന്തതം ചലിപ്പര സന്തോഷമാകവേ എന്ന് ഇന്നലെ മഹർഷിയുടെ വാക്കുകൾ. സദാ യാതൊരു വിധത്തിലും ചലിച്ചു പോവാതെ സന്തോഷമായിട്ട് ഞാൻ എന്താണ്, വെറുതെ കളിക്കുക അത് വെച്ചുകൊണ്ട് നോക്ക. അത് ഉള്ളില് സത്യം തെളിഞ്ഞു കിട്ടുന്നവരെ അതിനിങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുക ഉള്ളില്. ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഋജുമാർഗം. യോഗ വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ ശ്രീരാമനോട് പറയുന്നു, രാമ മനസ്സ് എന്ന് പറയുന്ന ഒരു വിഷവൃക്ഷം, ആ വിഷവൃക്ഷത്തിനെ വേര് പറിച്ചു കളഞ്ഞാ പോരാ, വിത്തിനെ കത്തിക്കണം എന്നാണ്. അല്ലെങ്കിൽ പിന്നെയും മുളയ്ക്കും. വേര് പറിച്ചു കളഞ്ഞാ പോലും പോരാ, വിത്ത് കത്തിക്കണം, എന്നാലേ അത് പിന്നെ മുളയ്ക്കാതെ ഇരിക്കുള്ളൂ. ആ വിത്ത് കത്തിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. രാമ സ്വാത്മവിചാരോയം കോഹം സ്യാം ഇതി രൂപക ചിത്ത ദുർദ്രുമബീജസ്യ ദഹനേ ദഹനസ്മൃത. ഹേ രാമ, ഞാൻ ആരാണ് എന്നീ രീതിയില് ഡയറക്റ്റായിട്ട് ഈ അഹങ്കാരത്തിനെ പിടിക്കുന്ന ഈ മാർഗമുണ്ടല്ലോ, അഹങ്കഗ്രഹ രൂപമായ ഈ മാർഗം, ചിത്തമാവുന്ന ദുഷ്ടവൃക്ഷത്തിന്റെ വിത്തിനെ കത്തിക്കുന്ന അഗ്നിയാണ്. ഇതാണ് ഡയറക്റ്റ് മാർഗം. ഇവിടെ ഞാൻ ബ്രഹ്മം എന്ന് ധ്യാനിക്കലല്ല, ഞാൻ ആത്മാവാണെന്ന് ധ്യാനിക്കലൊന്നുമില്ല, ധ്യാനത്തിനെ ആശ്രയിച്ചു കൊണ്ടുള്ള മാർഗമല്ല. ഇവിടെ അന്വേഷിക്കുക, ഒന്നും ഭാവനയൊന്നും ചെയ്യണ്ട, അന്വേഷിക്കുക, നമ്മളുടെ അനുഭവത്തിനെ അന്വേഷിക്കുക. ഋജുവായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള മാർഗം, ഞാൻ ഉണ്ട് എന്ന് അറിയുന്നു. മനസ്സിൽ അനേക ചിത്തവൃത്തികൾ പൊന്തുണു. ഈ ചിത്തവൃത്തികളൊക്കെ പൊന്തുമ്പോ ഈ ചിത്തവൃത്തികൾ ആർക്ക് പൊന്തുണു? എനിക്കാണ് പൊന്തണത്. എല്ലാ വിചാരങ്ങളും എനിക്ക് വരുന്നു. അപ്പൊ ഈ വിചാരിക്കുന്ന ഞാൻ ആരാണ്? ഈ ചിത്തവൃത്തികളൊക്കെ ഉണ്ടാവുന്ന ഈ ഞാൻ ആരാണ്? ഇപ്പൊ സദർശനത്തിൽ ധൃതിയെ കൂട്ടുന്നില്ല. ഗീത അടുത്ത വർഷം കണ്ടിന്യൂ ചെയ്യുമ്പോ കണ്ടിന്യൂ ചെയ്യാം. 40 ശ്ലോകങ്ങൾ ഓടിക്കാൻ വയ്യ. എവിടെ നിൽക്കണോ അവിടെ നിൽക്കട്ടെ, അടുത്ത വർഷം പിന്നെയും നമുക്ക് നോക്കാം. ഈ ചിത്തവൃത്തികൾ, അനേക ചിത്തവൃത്തികൾ, ആ ചിത്തവൃത്തികൾക്കൊക്കെ മൂലമായ ചിത്തവൃത്തി അഹങ്കാരൂപമായ ചിത്തവൃത്തി. ഞാൻ എന്നുള്ള ചിത്തവൃത്തി ഇല്ലാതെ മറ്റൊരു ചിത്തവൃത്തിയും വരാൻ സാധ്യമല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എന്നുള്ളത് കൂടാതെ നീ അവൻ ഒന്നും വരില്ല. ഉറങ്ങി എഴുന്നേക്കുമ്പോ പാലക്കാടുള്ള ആള് എറണാകുളത്ത് വന്ന് കിടക്കുമ്പോ, എറണാകുളത്താണ് കിടക്കുന്നത്, ഉറക്കത്തിൽ വലതും അറിയോ? എഴുന്നേറ്റാൽ ആദ്യം ഞാൻ എന്നുള്ള ചിത്തവൃത്തി പൊന്തി, പിന്നെയാണ് ശരീരപ്രജ്ഞ വരണതും, പിന്നെ എവിടെ കിടക്കണു ഒക്കെ അറിയും. അപ്പൊ ആദ്യം പൊന്തണത് അഹങ്കാരവൃത്തിയാണ്. പ്രഥമ വികാരോ ഭവത്യഹങ്കാര. ഈ അഹങ്കാരം പ്രഥമ വികാരമാണ്, ആദ്യത്തെ വികാരം. അത് പൊന്തിയ ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ പൊന്തണത്. ഈ ഐ തോട്ട് ചിത്തവൃത്തി പ്രഥമ വികാരം. അപ്പൊ ഈ അഹങ്കാരത്തിന്റെ മൂലത്തിനെ വിടാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി ആത്മതത്വം തെളിഞ്ഞു കിട്ടാനായിട്ട്. ഒരു ഇന്റലക്ച്വൽ പാത്ത് അല്ല, തികച്ചും യൗഗികമായ ഒരു മാർഗം. ഒരു ബുദ്ധിയുടെ തലത്തിലുള്ള കളിയല്ല. എന്തെങ്കിലും മനസ്സിലാക്കലോ അറിയലോ പുസ്തകം പഠിക്കലോ അല്ല, വളരെ സൂക്ഷ്മം. ഇതാണ് തപസ് എന്ന് മഹർഷി പറയും. ഇതാണ് തപസ് എന്നാണ്. ഒരിക്കല് ആന്ധ്രയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ സന്യാസ വേഷമൊക്കെ ധരിച്ച് രമണ മഹർഷിയെ കാണാൻ വന്നിരുന്നു. അനേകം ഭക്തന്മാരിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഒരു 3-4 ദിവസമായിട്ട് മഹർഷിയുടെ അടുത്ത് വന്നിരുന്നു, എന്തോ ചോദ്യം ചോദിക്കണമെന്ന പോലെ. സാധാരണ മഹർഷിയുടെ സന്നിധിയിൽ അടുത്തുള്ളവരാരും ചോദ്യമേ ചോദിക്കില്ല, അവർക്ക് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഈ ചോദ്യം ചോദിക്കണവരൊക്കെ കുറച്ച് അകന്നു നിൽക്കണവരാണ്. അപ്പൊ പുതിയതായിട്ട് വരണവരൊക്കെ ചോദ്യം ചോദിക്കുള്ളൂ. അപ്പോ ഇദ്ദേഹം ഒരു അവസരത്തിന് കാത്തു നിന്നു. ഒരു സമയം കഴിഞ്ഞപ്പോ ചോദിച്ചു, സ്വാമി ഞാൻ ആന്ധ്രയിൽ നിന്നാണ് വരണത്, എനിക്ക് തപസ് ചെയ്യണം. ആന്ധ്രയിലൊരു സ്വാമി എന്നോട് പറഞ്ഞു, രമണ മഹർഷിയോട് പോയി ചോദിച്ചാൽ എവിടെയാണ് തപസ് ചെയ്യേണ്ടതെന്ന് സ്ഥാനം കാണിച്ചു തരും. അദ്ദേഹത്തിന്റെ വിശ്വാസം ഏതെങ്കിലും ഒരു ഗുഹയോ തീർത്ഥക്ഷേത്രമോ നദിയുടെ തീരത്തിലോ അമ്പലമോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തപസ് ചെയ്യാനായിട്ട് പറയും എന്ന് വിശ്വസിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോ അങ്ങ് എന്നെ ഒന്ന് ഉപദേശിക്കണം, ഞാൻ എവിടെയാണ് തപസ് ചെയ്യേണ്ടത്, ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം. ഋഷി ഉത്തരം ഒന്നും പറഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ നേച്ചർ അതാണ്. ടോക്സ് വിത്ത് രമണ മഹർഷി വചനാമൃതം മലയാളത്തിലെ പുസ്തകം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. ആ പുസ്തകത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കാണാം, ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവേ ഉണ്ടാവില്ല, നോ ആൻസർ എന്ന് കിട്ടുന്നുണ്ടാവും. ഉത്തരം പറയാൻ ഉണ്ടെങ്കിലേ ഉത്തരം വരുള്ളൂ, ഇല്ലെങ്കിൽ ഉത്തരമില്ല. വെറുതെ വാക്കുകൾ പറയുന്ന സമ്പ്രദായമേ ഇല്ല. ഇദ്ദേഹം ചോദിച്ചു, ഉത്തരമൊന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹം പിന്നെയും പിന്നെയും ചോദിച്ചു, അപ്പോഴും ഒന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോ മഹർഷിക്ക് നടക്കാനുള്ള സമയമായപ്പോ എഴുന്നേറ്റ് മുട്ടൊക്കെ ഒന്ന് പിടിച്ച് വഴിയെടുത്തപ്പോ ഇയാള് കരഞ്ഞു. ആന്ധ്രയിൽ നിന്ന് മെനക്കെട്ട് ഞാൻ ഇത്രയും ദൂരം വന്നിരിക്കുന്നു, എന്നോട് അവിടുത്തെ ഒരു സ്വാമി പറഞ്ഞു തപസ് ചെയ്യാനുള്ള സ്ഥാനം അറിയാൻ രമണ മഹർഷിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഇത്രയും ദൂരം ഇരുന്നിട്ട് ചോദിച്ചിട്ട് ഒന്നും ഒരു ഉത്തരവും പറഞ്ഞില്ലല്ലോ. ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം എന്ന് ചോദിച്ചു, അദ്ദേഹം ഒരു ഉത്തരവും പറഞ്ഞില്ലല്ലോ. അപ്പൊ മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തപസ് പെണ്ണണുമാ വന്ത വഴിയെ പോ എന്ന് പറഞ്ഞിട്ട് പോയി. ഈ ചെറുപ്പക്കാരന് വിഷമായി. അദ്ദേഹം വിചാരിച്ച തന്നെ ചീത്ത പറഞ്ഞതാണെന്നാണ്. മഹർഷിയുടെ കൂടെ ഉള്ളവർക്കൊക്കെ ഈ ഉപദേശത്തിന്റെ മാർഗം നല്ലവണ്ണം തെളിഞ്ഞു മനസ്സിലായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം അടുത്തുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടേണ്ട ഉപദേശം കിട്ടിക്കഴിഞ്ഞു, ഇതിനുമേലെ എന്തു വേണം? നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം എന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ ഉത്തരം വ്യക്തം. തപസ് എന്ന് പറയുന്നത് ഗുഹയിൽ പോയി ഇരിക്കലോ, കുളത്തിന്റെ അടിയിൽ ഇരിക്കലോ, മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കലോ അല്ല. തപസ് എന്ന് വെച്ചാൽ അഹമയം കുതോ ഭവതി ചിൻവത അയുപത്യഹം നിജവിചാരണം അഹമിനാശഭാജി അഹമഹം തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണ സത്. തപസ്സിന്റെ ലക്ഷണം അതാണ്. അഹമയം കുതോ ഭവതി ചിൻവത, ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് ആഴ്ന്ന് ഹൃദയത്തിൽ മുങ്ങിയാൽ അയിപതത്യഹം, ഈ അഹങ്കാരം എവിടുന്നൊന്ന് പൊന്തിയോ അവിടെ തന്നെ ലയിക്കും. അഹങ്കാരം ഉള്ളിലേക്ക് അങ്ങോട്ട് മറിഞ്ഞു വീഴും എന്നാണ്, പൊന്തുന്ന സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വീഴും. അഹമിനാശഭാജി, ആ അഹങ്കാരം നശിക്കുന്ന സ്ഥാനത്ത് തന്നെ മറ്റൊരു അഹം പൊന്തി വരും. അഹമഹം തയാ സ്ഫുരതി, സ്ഫുരണയാണ് അവിടെ സ്ഫൂർത്തി. അത് അഹങ്കാരമല്ല, ഹൃത്സ്വയം, ആ ഹൃദയം തന്നെ അഹങ്കാരസ്ഥാനത്തിൽ പൊന്തി പ്രകാശിക്കും. അത് അഹങ്കാരമല്ല, പരമപൂർണ സത്, പരമപൂർണമായ സത്ത് ആ അഹങ്കൃതിയുടെ സ്ഥാനത്ത് പ്രകാശിക്കും, പ്രജ്ഞ പ്രകാശിക്കും, ചിത് പ്രകാശിക്കും. അപ്പോ ഇതാണ് തപസ്. അപ്പോ അങ്ങ് ചോദിച്ചത് എന്താ, ഞാൻ എവിടെ പോയി തപസ് ചെയ്യണം ചോദിച്ചു. മഹർഷി പറഞ്ഞ ഉത്തരവോ, വന്ന വഴിയേ പോ. ഈ അഹങ്കാരം ഏത് വഴിക്ക് വന്നുവോ ആ വഴിക്ക് തന്നെ അന്വേഷിച്ച് ഹൃദയത്തിൽ ആഴ്ന്നു മുങ്ങൂ. അത് എവിടുന്ന് വന്നു എന്ന് അന്വേഷിച്ചാൽ ഹൃദയത്തിൽ നിന്നാണ് പൊന്തിയതെന്ന് നല്ലവണ്ണം മനസ്സിലാവും, തെളിഞ്ഞു കിട്ടും. അത് അന്വേഷിക്കുമ്പോ എവിടുന്ന് പൊന്തിയോ അവിടെ ലയിക്കും. ആ ലയം തപസ്സാണ്. ഇതാണ് ജ്ഞാന തപസ്. അഹങ്കാരം പൊന്താൻ അനുവദിക്കാതെ ഇരിക്കുന്നത് ജ്ഞാന തപസ്. നാഹം ഉദേത്തിയത്ര, ഇനി പറയാൻ പോകുന്നു, നാൻ ഉദിയാത് ഉള്ള നിലയിൽ നാം അതുവായി ഉള്ള നിലയിൽ, ഞാൻ ഉദിക്കാൻ അനുവദിക്കാതെ ഇരിക്കുന്ന ഇരിപ്പാണ് സമാധി. അത് തന്നെയാണ് ജ്ഞാന തപസ്. അപ്പോ അവിടെ ചിന്താരഹിതം, ചിത്തവൃത്തികൾ പൊന്തില്ല. അഹങ്കാരം ഉദിച്ചില്ലെങ്കിൽ ഒരു ചിത്തവൃത്തിയും ഉദിക്കില്ല. കാരണം എല്ലാ ചിത്തവൃത്തികളും എന്റെ ചിത്തവൃത്തികളാണ്, എനിക്ക് വേണ്ടിയാണ്, അല്ലാതെ ഒരു ചിത്തവൃത്തി വരില്ല. എല്ലാ ചിത്തവൃത്തിയും ഞാനുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ പൊന്തുള്ളൂ, അല്ലെങ്കിൽ സാധ്യമല്ല. എന്തും നോക്കിക്കോളൂ, എന്നോട് ബന്ധപ്പെടാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. ചിന്തിച്ചാലും ഏതെങ്കിലും വിധത്തിൽ അത് എന്നോട് ബന്ധപ്പെട്ടതാണ്. ഈ അഹങ്കൃതിയോട് വ്യക്തിബോധത്തോട് ബന്ധപ്പെടാതെ ചിത്തവൃത്തി ഉണ്ടാവാൻ സാധ്യമല്ല. യാതൊരു വിധത്തിലും ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിത്തവൃത്തിയൊന്നും ഉണ്ടാവില്ല. എത്ര കണ്ട് ഈ അഹങ്കാരത്തിന് അതിനോട് പറ്റുണ്ടോ, ആസക്തി ഉണ്ടോ, അത്ര കണ്ട് ചിത്തവൃത്തിക്ക് ബലവും കൂടും. ഇപ്പൊ ചിത്തവൃത്തികളൊക്കെ ഈ അഹങ്കാരത്തിന് ആശ്രയിച്ചിരിക്കുന്നു. അഹങ്കാരം ഉദിച്ചില്ലെങ്കിൽ ചിത്തവൃത്തി ഉദിക്കില്ല. അപ്പൊ അഹങ്കാരം ഉദിക്കാതിരിക്കാനും ആത്മപ്രകാശത്തിനായിട്ടും എന്താ വഴി? അതാണ് ഞാൻ ആര് എന്ന് അന്വേഷിച്ചു നോക്കൂ, ഹൃദയത്തിൽ നിഷ്ഠനാവൂ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇതല്ലെങ്കിലോ വേറെ എന്താ വഴി എന്നുവെച്ചാൽ അടുത്ത ശ്ലോകം അതാണ്. മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനം അഹം മതിർ മൃത്യുമുപൈതി പൂർവം അഥ സ്വഭാവാത് അമൃതേഷു തേഷു കഥം പുനർ മൃത്യുധിയോവകാശ. മൃത്യു, മരണം. മരണം എന്നുവെച്ചാൽ എന്താ? ആലോചിച്ചിട്ടുണ്ടോ? അയ്യോ, ആലോചിക്കാനേ പേടിയാണ് അല്ലെ? മരണത്തിനെ ആലോചിക്കാനേ പേടിയാണ്. മരണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വീട്ടിലുള്ളവർ വേണ്ടാത്തൊന്നും പറയണ്ട എന്ന് പറയും. മരണം അത്ര വേണ്ടാത്തതാണോ? വേണ്ടാത്തതാണെന്ന് പറഞ്ഞ് തള്ളി മാറ്റിയത് കൊണ്ട് അത് ഇല്ലാതായി പോവോ? മൃത്യു ഭഗവാന്റെ സ്വരൂപമാണ്. മൃത്യുഹു സർവഹരശ്ച അഹം. ഭഗവാൻ തന്നെ പറയണു, മൃത്യു ഞാനാണ് എന്നാണ്. അമൃതം ചെയ്വ മൃത്യുശ്ച സദസച്ചാഹം അർജുന. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, അമൃതവും മൃത്യുവും സത്വം അസത്വം ഞാനാണ്. അപ്പോ മൃത്യുവിനെ അങ്ങനെ നിന്ദിക്കാനൊന്നും പാടില്ല. മൃത്യു എല്ലാവരുടെയും ഗുരുവാണ്. മൃത്യുവിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാൻ ഒരുപാട് പാഠം. അപ്പൊ മരണം എന്ന് വെച്ചാൽ എന്താ? എന്ത് സംഭവിക്കുന്നു മരണത്തിന്? നമുക്ക് പുറമേക്ക് കാണുന്നത് എന്താ? ശരീരം ജഡമാവുന്നു. രമണ മഹർഷി നോക്കിയത് അതാണ് അല്ലെ? മരണം വന്നിരിക്കുന്നു എന്നാണ്. പെട്ടെന്ന് മരണഭീതി മുമ്പിലുണ്ടായി, മരണഭയം ഉണ്ടായി മുമ്പില്. ഇതിലേതിനെങ്കിലും ആശ്രയിക്കണമെന്നാണ്. ജന്മം മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാനുദർശനം എന്ന് ഗീതയിൽ ഭഗവാൻ പറയണു. ജ്ഞാനം ഉണ്ടാവാൻ ജനനത്തിനെ കുറിച്ച്, മരണത്തിനെ കുറിച്ച്, വ്യാധിയെക്കുറിച്ച്, ജരയെക്കുറിച്ച് ഒക്കെ ഒന്നൊരു അറ്റൻഷൻ അതിലൊന്ന് വീഴണം, ശ്രദ്ധ അതിലൊന്ന് വീഴണം. അപ്പൊ മരണം, മരണഭയം ഉണ്ടാവണം മനുഷ്യന്. മരണഭയം ഉണ്ടായാലേ ജ്ഞാനം ഉണ്ടാവുന്നു. മൃത്യു വലിയ ഉപദേഷ്ടാവാണ്. കഠോപനിഷത്തില് നചികേതസിന് യമനാണ് ഉപദേശിക്കുന്നത് ആത്മതത്വം. ഈ ഡെത്ത് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലെ അതിന് മനോഹരമായിട്ടൊരു വ്യാഖ്യാനം കൊടുത്തതാണ്. DEATH അല്ലെ, ഓരോ അക്ഷരത്തിനും ഡിവൈൻ ഈറ്റർ ആൻഡ് ടീച്ചർ ഓഫ് ഹ്യൂമാനിറ്റി. അയാളെ എല്ലാരെയും വിഴുങ്ങും, ആണ് ഈറ്റർ, ആണ് ഈ ഫോളോവേഴ്സ്, വിഴുങ്ങിക്കളയും എല്ലാം. ടീച്ചർ വലിയ ഗുരുവാണ്. അയാളെ പിടിച്ചിട്ട് വേണം സകല രഹസ്യങ്ങളും അറിയാൻ. അയാളാണ് ഇവിടെ എല്ലാരെയും, എല്ലാവരുടെ ജീവിതവും തുച്ഛമാക്കണത്. വാസിഷ്ഠത്തില് മൃത്യു പറയുന്നുണ്ട്, കോടിക്കണക്കിന് ബ്രഹ്മാവിനെയും ദേവന്മാരെയും ഒക്കെ ഞാൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന്. എന്നിട്ടാണോ ഇപ്പൊ സാധാരണ മനുഷ്യര്? മഹാകാലം. അപ്പൊ മൃത്യു, മഹർഷിയുടെ ജീവിതത്തിലും മൃത്യുവാണല്ലോ ഗുരു. മരണത്തിനെ കണ്ടിട്ടാണ് ചിന്തിച്ചത്, മരണം വന്നിരിക്കണു, ഇപ്പോ ശരീരം മരിച്ചിരിക്കണു, ശരീരത്തിനെ ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയും. ശരീരം മരിക്കണതോടെ ഞാനില്ലാതാവണുണ്ടോ എന്നാണ് അന്വേഷണം അല്ലെ. സാധാരണ മരണത്തിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ശരീരം മരിക്കും, പക്ഷേ അഹങ്കാരം മരിക്കില്ല. യഥാർത്ഥത്തില് മരണമില്ല, അഹങ്കാരത്തിനും മരണമില്ല, വെറും ശരീരം മാത്രം മരിക്കും. ഈ അഹങ്കാരം എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുന്നില്ലേ, രാത്രി കിടന്നുറങ്ങുമ്പോ ശരീരം ജഡം പോലെ കിടക്കണു, പക്ഷെ ഉള്ളില് അഹങ്കാരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം, സ്വപ്നമണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അഹങ്കാരം അല്ലേ. നമ്മളുടെ അനുഭവമാണല്ലോ, അതിൽ നിന്ന് തന്നെ തെളിയണു ഈ അഹങ്കാരത്തിന് പ്രവർത്തിക്കാൻ ശരീരം ആവശ്യമില്ല. അപ്പൊ ഈ ശരീരം പ്രവർത്തനരഹിതമായ ഘട്ടത്തിൽ അഹങ്കൃതി തന്നെയാണ് ജീവൻ, ഈ അഹങ്കാരം തന്നെയാണ് ജീവൻ. അതായത് വാസനാമയമായ അഹങ്കാരം, വ്യക്തിബോധം, അതിന് അനേക വാസനകൾ, അനുഭവങ്ങളുടെ ഓർമ്മകൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ആ ജീവഭാവം ശരീരം വിട്ടുപോയി വേറെ ഒരു ശരീരം സ്വീകരിക്കും. അതിനാണ് നമ്മൾ പുനർജന്മം എന്ന് പറയണത്. അപ്പൊ മുക്തി എന്ന് വെച്ചാൽ എന്താ? ജീവനോടെ ഇരിക്കുമ്പോ തന്നെ, അതായത് ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ വേറെ ഒരു ശരീരത്തിലേക്ക് പോവാനായി കാത്തുകൊണ്ടിരിക്കുന്ന ഈ അഹങ്കാരം ഉണ്ടല്ലോ, വാസനാമയ ശരീരം, സൂക്ഷ്മ ശരീരം, സ്വപ്നത്തിൽ ചലിക്കുന്ന ആ ശരീരം, ആഗ്രഹങ്ങളുടെ രൂപത്തിൽ ഉള്ളില് ചലിക്കുന്ന ആ ശരീരം അല്ലെ. പുനർജന്മത്തിന് സംസ്കൃതത്തിൽ വാക്ക് ഭവം എന്നാണ്, ഭവം ഭവം എന്നാണ് പറയുക, ഭവിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബിക്കമിങ്. നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നോക്കുക, ജീവിതം മുഴുവൻ ഈ മൂവ്മെന്റ് ആണ്. നാളെ എന്തെങ്കിലും ആവണം, നാളെ എന്തെങ്കിലും ആവണം, നാളെ എന്തെങ്കിലും ആവണം. കുട്ടികളെ കണ്ട ഉടനെ ചോദിക്കും എന്താവും നാളെ എന്ന് ചോദിക്കും. നമ്മളുടെ മനസ്സിന്റെയും ചലനം എപ്പോഴും നാളെ എന്തോ ആവണം, എന്തോ ആവണം, എന്തോ ആവണം എന്നുള്ള ഈ സൈക്കോളജിക്കൽ മൂവ്മെന്റ് അത് നിൽക്കണേയില്ല അല്ലേ. ഇതാണ് സംസാരം. സംസാരം ഭാര്യയോ മക്കളോ വീടോ കുടുംബമോ ഒന്നുമല്ല. സംസാരം എന്താന്ന് വെച്ചാൽ ഈ ഉള്ളില് ഒരു ഭാവന, എത്ര ഭാവന അറിയോ, നമ്മൾ അറിയാതെ അതിന്റെ ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആളുകളൊക്കെ ഏതൊക്കെയോ വേഷം കെട്ടി നോക്കണു അല്ലേ, സിനിമ ആക്ട്രസിനെ പോലെയും സിനിമയിൽ നടിക്കുന്നവരെ പോലെയും രാഷ്ട്രീയത്തിൽ നടിക്കുന്നവരെ പോലെയും എല്ലാത്തിലും ഉണ്ട് ഭാവന. എല്ലാം താൻ എന്തോ ആവണം എന്നുള്ള ആഗ്രഹമാണ് ഭാവന, ഭവിക്കാനുള്ള ആഗ്രഹം. ഈ ഭവിക്കാനുള്ള ആഗ്രഹം അധ്യാത്മലോകത്തിൽ വന്നാലും ഉണ്ടാവും. യോഗിയാവണം, ജ്ഞാനിയാവണം, സാക്ഷാത്കാരം നേടിയ ആളാവണം, ഇങ്ങനെയൊക്കെ ഭാവന ചെയ്യും മനസ്സ്. ഈ മനസ്സുള്ളത്തോളം കാലം ആ സത്യം തെളിയാൻ പോണില്ല. ഇതിങ്ങനെ ഭവിച്ചുകൊണ്ടേയിരിക്കും. സ്വർഗത്തിലേക്ക് പോകും, നരകത്തിലേക്ക് വരും, ബ്രഹ്മാവിന്റെ ലോകം വരെ പോകും എന്നാണ്. ആ ബ്രഹ്മ ഭുവനാലോകാഹ പുനരാവർത്തിനോർജുന, അതുവരെ പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഈ ഭവിക്കുക, ഈ നാളാവണം ആവണം 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 എന്നുള്ള മൂവ്മെന്റ് അങ്ങോട്ട് നിന്നാൽ, അതൊക്കെ മഹാത്മാക്കളുടെ, ജ്ഞാനികളുടെ വാക്കാണ് അതിനെ അവസാനിപ്പിക്കുക. മഹർഷിയുടെ ഒരു വാക്കുണ്ട്, മഹർഷിയോരടുത്ത് പറയുന്നു, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതിയതായിട്ട് നേടിയെടുക്കേണ്ടതല്ല. പുതിയതായിട്ട് നേടിയെടുത്താൽ അത് നഷ്ടപ്പെട്ടു പോകും. നേടിയെടുക്കണതാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഏതൊന്ന് ഇപ്പൊ ഇല്ലയോ അത് പുതിയതായിട്ട് വന്നാൽ നഷ്ടപ്പെട്ടു പോകും. ഈ വാക്ക് കേട്ടാൽ മനസ്സിന് ചലിക്കാൻ പറ്റില്ല, മനസ്സിന്റെ സകല ഭാവനകളും നിലച്ചു പോകും. ഏതൊന്ന് ഇപ്പൊ ഉണ്ടോ അതാണ് എപ്പോഴും ഉള്ള വസ്തു, വരുന്നതൊക്കെ പോകും. ശാശ്വതമായി ഉള്ള വസ്തുവിൽ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോ അഹങ്കാരത്തിന്റെ സദാ ഉള്ള ചലനം ആയിത്തീരലാണ്. അതിന് ഡ്രസ് മാറിക്കൊണ്ടേയിരിക്കണം. ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഈ മൂവ്മെന്റ് കാണാം, എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണാം. വലിയവർ കുറച്ചൊക്കെ മറച്ചു വെക്കും. കുട്ടികൾ ഓട്ടോ ഡ്രൈവറെ കണ്ടാ വീട്ടിൽ വന്ന് ഓട്ടോ ഓടിക്കും. പോലീസുകാരനെ കണ്ടാ പോലീസ് വേഷം ഇട്ട് നിൽക്കും. തള്ളനും പോലീസും കളിക്കും. സിനിമയിൽ നടിക്കണവരെ കണ്ടാ അതുപോലെയൊക്കെ കാണിക്കും. അടിയും കുത്തുവും ഒക്കെ കാണിക്കും. അവരവർക്ക് എന്ത് ഐഡിയൽ തോന്നും അതൊക്കെ വേഷം കെട്ടും. ഇത് ഈ ഉള്ളിലുള്ള മൂവ്മെന്റ് ആണ്, ആയിത്തീരാനുള്ള ആഗ്രഹം. ഇത് വലിയവരിൽ വളരെ പ്രബലമാണ്. കുട്ടികളിൽ അത്രയൊന്നും കാര്യമില്ല, പക്ഷെ വളരെ പ്രബലമായാലും അടക്കി വെക്കും. അവരുടെ ഉള്ളിലുണ്ടാവും ഈ മൂവ്മെന്റ്, ഇങ്ങനെ ആയിത്തീരാനുള്ള ആഗ്രഹം. പലരും ചോദിക്കുന്നത് ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥം എന്ന് പോലും ചോദിച്ചു പോകും നമ്മൾ. അതൊന്ന് നിർത്തി നോക്കൂ, അപ്പൊ അർത്ഥം ഉണ്ടോന്നറിയാം. അപ്പോഴാണ് അർത്ഥം അതിന് പുറകിലാ കിടക്കണതെന്ന് മനസ്സിലാവും. അർത്ഥത്തിന്, യഥാർത്ഥ അർത്ഥത്തിന് ഈ ആയിത്തീരാനുള്ള മൂവ്മെന്റ് മറച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഇപ്പൊ ഇല്ല, ഇനി എപ്പോഴും നാളെയാണ് ആവാനുള്ള ഈ ചലനമാണ്. ആ ചലനം അവസാനിക്കണം. അതാണ് ആഗ്രഹം ഒക്കെ നിർത്തണം എന്ന് പറയണത്. ആഗ്രഹമേ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പേടിയാണ്. ആഗ്രഹമേ ഇല്ലാതായ പിന്നെ എന്തു സുഖം? ആഗ്രഹം കൊണ്ടല്ലേ ജീവിക്കണത് എന്നാണ്. അതായത് ഒരാൾക്ക് ക്യാൻസർ വ്യാധി വന്നു, കുറെ കഴിഞ്ഞ അത് പരിശീലിച്ചു പോയിട്ട് ആസ്പത്രിയിൽ പോയത് മാറ്റി തരാമെന്ന് പറഞ്ഞാൽ ഇതില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര കാലം ജീവിച്ചിരിക്കുന്നത്. ഏതിനോടും ഒട്ടിപ്പോവുകയാണ്. അതുപോലെ ഈ ആഗ്രഹത്തിനോട് ഒട്ടിപ്പോയിരിക്കുന്നത്. ആഗ്രഹം ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെ ആളുകൾക്ക് പേടിയാണ്. അതില്ലെങ്കിൽ അർത്ഥമില്ല ജീവിതത്തിന്. ഒന്ന് ഉപേക്ഷിച്ച് നോക്കുക, അർത്ഥമുണ്ടോ നോക്കുക. അംബീഷൻസ്, എക്സ്പെക്ടേഷൻസ് ഇതിൽ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വിട്ടു നോക്കിയാൽ മനസ്സിന്റെ ഈ മൂവ്മെന്റ്സ് ഒക്കെ അവസാനിക്കും. അവസാനിക്കുമ്പോ സത്യം തെളിഞ്ഞു കിട്ടും. അപ്പൊ മനസ്സിലാവും നേടിയെടുക്കേണ്ടതല്ല പ്രാപിക്കേണ്ടതല്ല, ഇപ്പോഴേ ഉള്ളതാണ് വസ്തു. അഹങ്കാരം നശിക്കുമ്പോ അഹംബോധം പ്രകാശിക്കും. അത് ശരീരമുള്ളപ്പോ തന്നെ ഉള്ള മരണം അതാണ്.